ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. രാജ്യത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കം പുരോഗമിക്കുന്നു. ഒന്നാം ഘട്ടത്തിന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി നാളെ അവസാനിക്കും. കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം മറ്റന്നാൾ. പ്രചാരണം സജീവമാക്കി മുന്നണികൾ. ഗസയിൽ അടിയന്തര വെടിനിർത്തലിന് ആഹ്വാനം ചെയ്ത് ഐക്യരാഷ്ട്ര രക്ഷാസമിതി. വിയോജിച്ച് ഇസ്രയേൽ. സിംഗപ്പൂരിന്റെ അനുകൂല നിലപാട് ഉഭയകക്ഷി സഹകരണത്തിന് ശക്തി പകരുന്നതായി കേന്ദ്രമന്ത്രി എസ് ജയശങ്കർ. കേരളത്തിൽ ചൂട് കൂടുന്നു, 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഫിഫ ലോകകപ്പ് യോഗ്യതാ മത്സരം ഇന്ന് രാത്രി ഗുവാഹത്തിയിൽ. വാർത്തകൾ വിശദമായി. ഒന്നാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി നാളെ അവസാനിക്കും. 17 സംസ്ഥാനങ്ങളിലെയും 4 കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും 102 ലോക്സഭാ മണ്ഡലങ്ങളിലാണ് ഏപ്രിൽ 19 ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ്. പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഈ മാസം 28 നടക്കും. അതേസമയം ഒന്നാം ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ബീഹാറിലെ 4 മണ്ഡലങ്ങളിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ വ്യാഴാഴ്ച വരെ സമയമുണ്ട്. രണ്ടാംഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യാഴാഴ്ച പുറപ്പെടുവിക്കും. കേരളം ഉൾപ്പെടെ 12 സംസ്ഥാനങ്ങളിലെയും ജമ്മുകാശ്മീരിലെയും 89 മണ്ഡലങ്ങളിലാണ് ഏപ്രിൽ 26 രണ്ടാംഘട്ടത്തിൽ വോട്ടെടുപ്പ്. മറ്റന്നാൾ വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നതോടെ കേരളത്തിൽ പ്രചാരണം കൂടുതൽ ശക്തമാകും. മത്സരചിത്രം വ്യക്തമായതോടെ പരമാവധി വോട്ടർമാരെ കാണാനുള്ള ശ്രമത്തിലാണ് സ്ഥാനാർത്ഥികൾ. സമൂഹമാധ്യമങ്ങളിലൂടെയുള്ള പ്രചാരണവും സജീവമായി. പൊതുയോഗങ്ങളിൽ പങ്കെടുക്കാൻ പ്രമുഖ നേതാക്കൾ കൂടി എത്തുന്നതോടെ അടുത്തയാഴ്ച പ്രചാരണം കൊഴുക്കും. കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടർപട്ടികയിൽ യുവ വോട്ടർമാരുടെ എണ്ണത്തിൽ വലിയ വർധന. കരട് വോട്ടർപട്ടിക പ്രസിദ്ധീകരിച്ച ഒക്ടോബർ 27 ശേഷം 311,805 വോട്ടർമാരാണ് പുതുതായി ചേർന്നത്. തിങ്കളാഴ്ച വരെയുള്ള കണക്കനുസരിച്ച് 388,981 യുവ വോട്ടർമാരാണ് സംസ്ഥാനത്തുള്ളത്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കന്നി വോട്ടർമാർ കൂടിയാണ് ഇവർ. ഹ്രസ്വകാലയളവിനുള്ളിൽ യുവ വോട്ടർമാരുടെ എണ്ണത്തിൽ ഉണ്ടായ വർധന ശരാശരി അടിസ്ഥാനത്തിൽ രാജ്യത്ത് തന്നെ ഒന്നാമതാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എല്ലാ തരത്തിലുള്ള അനുമതികൾക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വെബ്സൈറ്റായ സുവിധയിലൂടെ അപേക്ഷിക്കാം. സ്ഥാനാർത്ഥികൾ, സ്ഥാനാർത്ഥി പ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, തെരഞ്ഞെടുപ്പ് ഏജന്റുമാർ, മറ്റുള്ളവർ എന്നിവർക്ക് വിവിധ ആവശ്യങ്ങൾക്കായി ഇതിലൂടെ അപേക്ഷ സമർപ്പിക്കാം. യോഗങ്ങൾ, ജാഥകൾ നടത്തുന്നതിനുള്ള അനുവാദം, ഉച്ചഭാഷണിക്കുള്ള അനുമതി, വീഡിയോ വാനും വാഹനവും ഉപയോഗിക്കുന്നതിനുള്ള അനുമതി എന്നിങ്ങനെ 27 ഇനങ്ങൾക്കുള്ള അനുമതിക്ക് അപേക്ഷിക്കാൻ സൌകര്യമുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് ദിവസം ഡ്യൂട്ടിയിലുള്ളതിനാൽ പോളിംഗ് ബൂത്തിലെത്തി വോട്ട് ചെയ്യാൻ സാധിക്കാത്ത മാധ്യമപ്രവർത്തകർക്ക് പോസ്റ്റൽ ബാലറ്റ് സൌകര്യം ലഭ്യമാക്കുന്നതിനായി നിശ്ചിത ഫോർമാറ്റിൽ അപേക്ഷിക്കാം. വോട്ടുള്ള ലോക്സഭാ മണ്ഡലത്തിലെ അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർക്ക് ഫോം 12D വിവരങ്ങൾ പൂരിപ്പിച്ച് നൽകാവുന്നതാണ്. കർണാടകയിൽ KRPP നേതാവ് ജി ജനാർദ്ദന റെഡ്ഡി സ്വന്തം പാർട്ടിയെ BJPയിൽ ലയിപ്പിച്ചു. ഭാര്യ അരുണ ലക്ഷ്മിയോടൊപ്പമാണ് അദ്ദേഹം BJPയിൽ തിരിച്ചെത്തിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് നീക്കം. BS യെദ്യൂരപ്പ, സംസ്ഥാന BJP അധ്യക്ഷൻ BY വിജയേന്ദ്ര എന്നിവരുടെ സാന്നിധ്യത്തിലാണ് ഇരുവരും പാർട്ടിയിൽ ചേർന്നത്. ഗസയിൽ അടിയന്തര വെടിനിർത്തലിന് ഐക്യരാഷ്ട്ര രക്ഷാസമിതി ആഹ്വാനം ചെയ്തു. അമേരിക്ക മുൻ നിലപാടിൽ നിന്ന് മാറി, പ്രമേയം വീറ്റു ചെയ്തില്ല. ബന്ദികളെ ഉടൻ നിരുപാധികം മോചിപ്പിക്കണമെന്നും പ്രമേയം ആവശ്യപ്പെട്ടു. ഒക്ടോബറിൽ ഏറ്റുമുട്ടൽ ആരംഭിച്ചതിനുശേഷം ആദ്യമായാണ് രക്ഷാസമിതി വെടിനിർത്തലിന് ആഹ്വാനം ചെയ്യുന്നത്. ഗസയിൽ ഇസ്രയേൽ നടത്തുന്ന ആക്രമണത്തെ ചൊല്ലി അമേരിക്കയും ഇസ്രയേലും തമ്മിലുള്ള ഭിന്നത വർദ്ധിക്കുന്നതിന്റെ സൂചനയാണ് അമേരിക്കയുടെ ഈ നീക്കം. ബന്ദികളുടെ മോചനവുമായി ബന്ധപ്പെട്ട മുൻ നിലപാട് US ഉപേക്ഷിച്ചുവെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹുവിന്റെ പ്രസ്താവന വ്യക്തമാക്കുന്നു. പുതിയ പ്രമേയം അമേരിക്ക വീറ്റോ ചെയ്യാത്തത് ഖേദകരമെന്നും പ്രസ്താവനയിലുണ്ട്. ബന്ദികളെ മോചിപ്പിക്കാതെ ഇസ്രയേലിനുമേൽ അന്താരാഷ്ട്ര സമ്മർദ്ദം ചെലുത്തി വെടിനിർത്തൽ നടത്താൻ കഴിയുമെന്ന് ഹമാസിന് പ്രതീക്ഷ നൽകുമെന്നും മോചനശ്രമങ്ങളെ ഇത് ദോഷകരമായി ബാധിക്കുമെന്നുമാണ് ഇസ്രയേൽ നിലപാട്. ഈയാഴ്ച വാഷിംഗ്ടണിൽ നടക്കാനിരുന്ന ഇസ്രയേലി പ്രതിനിധി സംഘവും US ഉദ്യോഗസ്ഥരും തമ്മിലുള്ള കൂടിക്കാഴ്ച റദ്ദാക്കി. ബന്ദികളെ മോചിപ്പിക്കാതെ യുദ്ധം അവസാനിപ്പിക്കില്ലെന്ന് ഇസ്രയേൽ പ്രതിരോധമന്ത്രി പറഞ്ഞു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ സിംഗപ്പൂർ പ്രധാനമന്ത്രി ലീ സിയാൻ ലൂങ്ങിനെ സന്ദർശിച്ചു. ഇന്തോ പസഫിക്, പശ്ചിമേഷ്യ മേഖലയിലെ വിവിധ വിഷയങ്ങളിലെ കാഴ്ചപ്പാടുകൾ കൂടിക്കാഴ്ചയിൽ ഇരു നേതാക്കളും പങ്കുവച്ചു. സിംഗപ്പൂരിന്റെ അനുകൂല നിലപാടുകൾ ഉഭയകക്ഷി ബന്ധത്തിന് കരുത്തു പകരുന്നതായി വിദേശകാര്യമന്ത്രി പറഞ്ഞു. സിംഗപ്പൂർ പ്രധാനമന്ത്രിയുടെ ആഗോള കാഴ്ചപ്പാടുകളെ ഇന്ത്യ വിലമതിക്കുന്നുവെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനായാണ് ഡോക്ടർ ജയശങ്കർ സിംഗപ്പൂരിൽ എത്തിയത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് AER ന്യൂസ് അണ്ടർസ്കോർ TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം.
അരുണാചൽ പ്രദേശ്, അസം, മേഘാലയ, സിക്കിം, ഹിമാലയൻ പർവ്വതമേഖല എന്നിവിടങ്ങളിൽ മഴയും ഇടിമിന്നലും തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വെള്ളിയാഴ്ച വരെ മഞ്ഞുവീഴ്ചയുണ്ടാകും. വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയിൽ താപനില ഉയരും. കേരളം, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഗുജറാത്ത്, മഹാരാഷ്ട്ര, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, കർണാടക, തമിഴ്നാട് എന്നിവിടങ്ങളിൽ താപനില 36 മുതൽ 40 ഡിഗ്രി സെൽഷ്യസ് വരെയാണ്. കേരളത്തിൽ ചൂട് കൂടുന്നു. ഉയർന്ന താപനില കണക്കിലെടുത്ത് വിവിധ ജില്ലകളിൽ വെള്ളിയാഴ്ച വരെ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. കൊല്ലം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ താപനില 39 ഡിഗ്രി വരെയും പത്തനംതിട്ടയിൽ 38 വരെയും ആലപ്പുഴ, കോട്ടയം, എറണാകുളം, കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിൽ 37 വരെയും മലപ്പുറം, കാസർഗോഡ് ജില്ലകളിൽ 36 വരെയും ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മീനമാസ പൂജയും പൈങ്കുനി ഉത്രം ഉത്സവത്തിനും സമാപനം കുറിച്ച് ശബരിമല നട ഇന്നലെ അടച്ചു. 13 ദിവസമായി തുറന്നിരുന്ന ക്ഷേത്രനട ഇന്നലെ രാത്രി 10 മണിക്കാണ് പൂജകൾ പൂർത്തിയാക്കി അടച്ചത്. മേടമാസ വിഷു പൂജകൾക്കായി ക്ഷേത്രനട 10 April വൈകുന്നേരം 5 തുറക്കും. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഫിഫ ലോകകപ്പ് യോഗ്യതാ മത്സരം ഇന്ന് ഗുവാഹത്തിയിൽ രാത്രി 7 പോരാട്ടം. സൌദിയിൽ നടന്ന ആദ്യ മത്സരം ഗോൾരഹിത സമനിലയിലാണ് അവസാനിച്ചത്. വിശദാംശങ്ങളുമായി ആകാശവാണി പ്രതിനിധി സുരേഷ് എടപ്പാൾ.
കഴിഞ്ഞ 5 മത്സരങ്ങളിൽ ഗോളടിക്കാൻ കഴിയാത്ത ടീം, ദുർബലരായ അഫ്ഗാനിസ്ഥാനോട് പോലും ജയിക്കാൻ കഴിയാത്തവർ, ഇന്ത്യൻ ഫുട്ബോൾ ടീമിന് ഇപ്പോൾ വളരെ മോശം സമയം തന്നെയാണ്. പക്ഷേ എല്ലാം മാറ്റി എഴുതാനുള്ള സുവർണ അവസരമാണ് നീലപ്പടയ്ക്ക് ഇന്ന് സ്വന്തം കാണികൾക്ക് മുന്നിൽ ലഭിക്കുന്നത്. ഹോം മത്സരങ്ങളിൽ മോശമല്ലാത്ത പ്രകടനം കാഴ്ചവെക്കാൻ കഴിയുന്നതും വടക്കു കിഴക്കിലെ ഫുട്ബോൾ ആരാധകരുടെ പിന്തുണയും ചേരുമ്പോൾ ഇന്ന് അഫ്ഗാനിസ്ഥാനെതിരെ ജയിക്കാൻ കഴിയുമെന്നാണ് കോച്ച് ഇഗോസ് കിമാക്കിന്റെ കണക്കുകൂട്ടൽ. സൌദിയിൽ നടന്ന കഴിഞ്ഞ മത്സരത്തിൽ അഫ്ഗാനിസ്ഥാനെതിരെ വ്യക്തമായ മേൽക്കൈയുണ്ടായിട്ടും സ്കോർ ചെയ്യാനാകാതെ വലഞ്ഞ മുന്നേറ്റക്കാർ ഇന്ന് ഫോം കണ്ടെത്തുമെന്നാണ് ക്യാപ്റ്റൻ സുനിൽ ഛേത്രിയുടെ വിശ്വാസം. 2026 ഫിഫ ലോകകപ്പ് യോഗ്യതയുടെ 3rd റൌണ്ടിലേക്ക് മുന്നേറാൻ അഫ്ഗാനിസ്ഥാനെതിരെയുള്ള ജയം ഇന്ത്യയ്ക്ക് ജീവവായു തന്നെയാകും. കരുത്തരായ ഖത്തറും കുവൈറ്റുമാണ് ഗ്രൂപ്പിലെ മറ്റു ടീമുകൾ. തോൽവിയോ സമനിലയോ ആണ് സംഭവിക്കുന്നതെങ്കിൽ അത് ഇന്ത്യയുടെ സ്വപ്നങ്ങളെ ഇല്ലാതാക്കാൻ തന്നെയാണ് സാധ്യത.
IPL ക്രിക്കറ്റിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു പഞ്ചാബ് കിങ്സിനെ 4 പരാജയപ്പെടുത്തി. പഞ്ചാബ് ഉയർത്തിയ 177 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ബംഗളൂരു 4 ശേഷിക്കെ 6 നഷ്ടത്തിൽ 178 റൺസ് എടുത്തു. 77 റൺസുമായി വിരാട് കോഹ്ലിയാണ് കളിയിലെ താരം. നിശ്ചിത 20 ഓവറിൽ പഞ്ചാബ് കിങ്സ് 6 നഷ്ടത്തിൽ 176 റൺസ് എടുത്തു. 45 റൺസ് നേടിയ ക്യാപ്റ്റൻ ശിഖർ ധവാനാണ് ടോപ് സ്കോറർ. ഇന്നത്തെ മത്സരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസുമായി ചെന്നൈ സൂപ്പർ കിങ്സ് ഏറ്റുമുട്ടും. ചെന്നൈയിലെ MA ചിദംബരം സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. ഉജ്ജയിനിയിലെ മഹാകാലേശ്വർ ക്ഷേത്രത്തിലുണ്ടായ തീപിടുത്തത്തെക്കുറിച്ച് മജിസ്ട്രേറ്റ് തല അന്വേഷണത്തിന് മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവ് ഉത്തരവിട്ടു. പരിക്കേറ്റ എല്ലാവരുടെയും ആരോഗ്യനില തൃപ്തികരമാണെന്നും അവർക്ക് വേണ്ട പരിചരണം സർക്കാർ ഉറപ്പാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ദുരന്തത്തിനിരയായ ഓരോരുത്തർക്കും സംസ്ഥാന സർക്കാർ 1,00,000 രൂപ വീതം നൽകും. പ്രധാനമന്ത്രി, ആഭ്യന്തരമന്ത്രി, രാഷ്ട്രപതി എന്നിവരുമായി ഫോണിൽ സംസാരിച്ചതായും അദ്ദേഹം പറഞ്ഞു. കടലിൽ മുങ്ങിയ മത്സ്യബന്ധന ബോട്ടിൽ നിന്ന് 5 മത്സ്യത്തൊഴിലാളികളെ തീരസംരക്ഷണ സേന രക്ഷപ്പെടുത്തി. പോർബന്ദറിൽ നിന്ന് ഏകദേശം 50 അകലെയാണ് ബോട്ട് മുങ്ങിയത്. മുംബൈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ 19 കോടി രൂപയിലേറെ വിലമതിക്കുന്ന കൊക്കൈനുമായി എത്തിയ സിയറ ലിയോൺ സ്വദേശിനിയെ ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് അറസ്റ്റ് ചെയ്തു. രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്നാണ് നൈറോബിയിൽ നിന്ന് മുംബൈയിലെത്തിയ യുവതിയെ കസ്റ്റഡിയിലെടുത്തത്. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കം പുരോഗമിക്കുന്നു. 1st നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി നാളെ അവസാനിക്കും. കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം മറ്റന്നാൾ. പ്രചാരണം സജീവമാക്കി മുന്നണികൾ. ഗസയിൽ അടിയന്തര വെടിനിർത്തലിന് ആഹ്വാനം ചെയ്ത് ഐക്യരാഷ്ട്ര രക്ഷാസമിതി. വിയോജിച്ച് ഇസ്രയേൽ. സിംഗപ്പൂരിന്റെ അനുകൂല നിലപാട് ഉഭയകക്ഷി സഹകരണത്തിന് ശക്തി പകരുന്നതായി കേന്ദ്രമന്ത്രി എസ് ജയശങ്കർ. കേരളത്തിൽ ചൂട് കൂടുന്നു. 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഫിഫ ലോകകപ്പ് യോഗ്യതാ മത്സരം ഇന്ന് രാത്രി ഗുവാഹത്തിയിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.